പാക് സൈറ്റുകൾ തകർക്കുന്നതാണോ രാജ്യസ്നേഹം? ഇന്ന് 2018 ജൂൺ 11 തിങ്കളാഴ്ച. മെയ് 21 തിങ്കളാഴ്ച നന്ദകുമാർ .org എന്ന സൈറ്റിലെ എൻ്റെ ബ്ലോഗിൽ പ്രസിദ്ധീകരിച്ച കുറിപ്പിൻ്റെ ശബ്ദരേഖയാണിത്. ഇതിൻ്റെ ഓഡിയോ ഫയലിലേക്കുള്ള ലിങ്ക് അതേ പേജിൽ കൊടുത്തിട്ടുണ്ട്. മാറ്റങ്ങളൊന്നുമില്ലാതെ ഈ ശബ്ദരേഖ പങ്കുവെക്കുന്നതിലോ പുനഃപ്രസിദ്ധീകരിക്കുന്നതിലോ എനിക്ക് വിരോധമില്ല. എന്നാൽ ഇത് പ്രത്യക്ഷപ്പെടുന്ന മറ്റ് വേദികളുമായി എനിക്ക് ബന്ധമോ അവയിലെ അഭിപ്രായങ്ങളുമായി എനിക്ക് യോജിപ്പോ ഉണ്ടാകണമെന്നില്ല. പാക് സൈറ്റുകൾ തകർക്കുന്നതാണോ രാജ്യസ്നേഹം? താക്കോൽ നഷ്ടപ്പെട്ടാൽ കൊല്ലനെ വിളിക്കുന്നത് അസാധാരണമല്ല. എന്നാൽ സ്വന്തം വീടിൻ്റെ പൂട്ട് കുത്തിത്തുറക്കാൻ കള്ളൻ്റെ സഹായം തേടിയാൽ? ദൗർഭാഗ്യവശാൽ അതാണ് പല ഇൻ്റർനെറ്റ് ഉപയോക്താക്കളും ഇപ്പോൾ ചെയ്യുന്നത്. ഏത് പൂട്ടും തുറക്കാൻ പഠിച്ച കൊല്ലന്മാരാണ് അവർക്ക് ഹാക്കർമാർ. ഇമെയിലും പാസ്വേഡും സുരക്ഷാ ചോദ്യവുമെല്ലാം മറന്നുപോയി എൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ടൊന്ന് ഹാക്ക് ചെയ്തു തരുമോ എന്ന് പലരും ചോദിച്ചു കേട്ടിട്ടുണ്ട്. ഗൂഗിളും ഫേസ്ബുക്കുമെല്ലാം ഇത്ര എളുപ്പത്തിൽ ഹാക്ക് ചെയ്യാമെന്നാണ് കരുതുന്നതെങ്കിൽ പിന്നെ എന്ത് ധൈര്യം വെച്ചാണാവോ അതെല്ലാം ഇത്രയും കാലം ഉപയോഗിച്ചത്? അക്കാര്യം ചോദിച്ചാൽ അവർ ഒരു നിമിഷം അന്തം വിട്ടു നിൽക്കും, പിന്നെ ജാള്യത്തോടെ ചിരിക്കും. സൈബർ സുരക്ഷാ ബോധവൽക്കരണത്തെക്കുറിച്ച് ഇതേ ബ്ലോഗിൽ ഒരു കുറിപ്പ് എഴുതി കഴിഞ്ഞപ്പോഴാണ് ഇക്കാര്യത്തെപ്പറ്റിയും എഴുതണമെന്ന് തോന്നിയത്. അതിനിരുന്നപ്പോൾ കൂടുതൽ ഗൗരവമുള്ള മറ്റൊരു പ്രശ്നം ഓർമ്മയിലെത്തി. എഴുതണമെന്ന് ഏറെക്കാലമായി വിചാരിച്ചതാണ് വിദേശ വെബ്സൈറ്റുകൾക്ക് നേരെയുള്ള ആക്രമണം രാജ്യസ്നേഹമായി കാണുന്നതിലെ അപകടമാണത്. അങ്ങനെയാണ് തലക്കെട്ട് ഇങ്ങനെയായത്. ഹാക്കിങ്ങിൽ നിന്ന് തുടങ്ങാം. ഹാക്കർ എന്നാൽ കുറ്റവാളിയാണ് മിക്കവർക്കും. ദുരുദ്ദേശ്യത്തോടെയുള്ള നുഴഞ്ഞുകയറ്റം ബ്ലാക്ക് ഹാറ്റ് ഹാക്കിംഗ് ആണെന്നും സദുദ്ദേശ്യത്തോടെയുള്ള മറ്റു തരം ഹാക്കിങ്ങുകളുമുണ്ട് എന്നും പല പ്രസിദ്ധീകരണങ്ങളിലും വരാറുണ്ട്. പക്ഷേ അതും യഥാർത്ഥ ചിത്രം സമ്മാനിക്കുന്നില്ല. സൂത്രവിദ്യകളാണ് സത്യത്തിൽ ഹാക്കുകൾ. ആറാനിടുന്ന തുണി പാറാതിരിക്കാൻ ക്ലിപ്പിടുന്നതുപോലെയാണ് ലൈഫ് ഹാക്കുകൾ. എന്നാൽ 2000s മാത്രം പ്രചാരമാർജിച്ച ഈ വാക്കിനും എത്രയോ മുമ്പ് സമാനമായ അർത്ഥത്തിൽ ഹാക്കർ എന്ന പ്രയോഗം നിലവിലുണ്ടായിരുന്നു. 60s MIT നിർമ്മിത ബുദ്ധി ഗവേഷണശാലയിലായിരുന്നു അത്. ആർക്കും ദോഷം വരാത്ത രീതിയിൽ പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടിപ്പോയവരായിരുന്നു ഹാക്കർമാർ. പ്രോഗ്രാമർമാർ തന്നെയായിരുന്നു ഹാക്കർമാർ. പിന്നീട് സുരക്ഷാ ഭീഷണി എന്ന രീതിയിൽ ഹാക്കറിന് അർത്ഥഭേദം സംഭവിച്ചു. അത് ക്രാക്കറിൻ്റെ പര്യായമായി മാറി. വൈകാതെ തന്നെ അക്രമികളെയും സുരക്ഷാ ഗവേഷകരെയും വേർതിരിക്കാൻ നാം കരിന്തൊപ്പിയും വെള്ളത്തൊപ്പിയും തുളവീണ മറ്റനേകം തൊപ്പികളും നെയ്തെടുത്തു. ഇപ്പോഴിതാ എത്തിക്കൽ ഹാക്കിംഗ് വലിയൊരു തരംഗവുമായി. സുരക്ഷാ പഴുതുകൾ കണ്ടെത്തി മുന്നറിയിപ്പ് തരുന്ന പെനിട്രേഷൻ ടെസ്റ്റിംഗും മറ്റുമാണ് എത്തിക്കൽ ഹാക്കിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ അയൽക്കാരൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലേക്ക് നുഴഞ്ഞു കയറാമെന്ന വ്യാമോഹം മാത്രമാണ് പലരെയും അതിലേക്ക് ആകർഷിക്കുന്നതെന്ന് വ്യക്തം. പേരിൽ എത്തിക്സ് ഉള്ള സ്ഥിതിക്ക് കുറ്റബോധം തോന്നേണ്ട കാര്യവുമില്ല. രാജ്യത്തിന് ഒരു സൈബർ ആർമി വേണമെന്നും തനിക്കതിൽ പങ്കെടുക്കണമെന്നും ആവേശത്തോടെ പറയുന്ന ഒരുപാട് വിദ്യാർത്ഥികൾ ഇന്നുണ്ട്. എൻ്റെ സഹപാഠികൾക്കിടയിൽ തന്നെ ഞാൻ ഈ ആവേശം കണ്ടിട്ടുണ്ട്. പ്രതിരോധം എന്ന നിലയിൽ നല്ലൊരു ചിന്തയാണതെന്ന് തോന്നിയിരുന്നെങ്കിലും ഇതിൻ്റെ ഇരുണ്ട വശം ഈ അടുത്തു മാത്രമാണ് എനിക്ക് ബോധ്യപ്പെട്ടത്. തലക്കെട്ടിൽ പറഞ്ഞ വിഷയത്തിലേക്ക് നാം ഇപ്പോഴാണ് എത്തുന്നത്. ഏതെങ്കിലും ഒരു ഇന്ത്യൻ സൈറ്റ് ആക്രമിക്കപ്പെട്ടാൽ, അതിൽ ഒരു പച്ചക്കൊടി കണ്ടാൽ, ഉടനെ 100 പാക് സൈറ്റുകൾ തകർത്ത് രാഷ്ട്രത്തോട് കടമ നിറവേറ്റുന്ന പ്രവണത കഴിഞ്ഞ 1-2 വർഷമായി ശക്തിപ്പെട്ടിട്ടുണ്ട്. മുഖ്യധാരാ പത്രങ്ങൾ ഇത് വലിയ വാർത്തയാക്കുന്നതും അവിടെ കമൻ്റിടുന്നവരെല്ലാം നമ്മുടെ ഹാക്കർമാരെ പുകഴ്ത്തുക മാത്രം ചെയ്യുന്നതും എന്നെ കുറച്ചൊന്നുമല്ല ഞെട്ടിച്ചത്. അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് തട്ടിക്കയറുന്ന ഈ പരിപാടി എന്നുമുതലാണ് ഹീറോയിസമായി മാറിയത്. മര്യാദകേടിനപ്പുറം രാജ്യസുരക്ഷയെ ബാധിക്കാൻ പോന്ന ഒരു നടപടി കൂടിയാണിത്. ആക്രമിച്ചവരുടെ സൈറ്റാണെങ്കിൽ പോലും തിരിച്ചൊരാക്രമണം മര്യാദയല്ല. വെടിയിൽ നിന്ന് രക്ഷപ്പെടാൻ തിരിച്ച് വെടിവെക്കുന്നത് പോലെയല്ലോ അത്. എങ്കിലും അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അതിലൊരു യുക്തിയെങ്കിലും ഉണ്ടാകുമായിരുന്നു. ഇത് അതുമല്ല. ഇന്ത്യൻ സൈറ്റുകൾ തകർക്കുന്നത് ഏതോ ഒരു കൂട്ടർ. പകരം വീട്ടാൻ നമ്മുടെ ഹാക്കർമാർ ആക്രമിക്കുന്നതാകട്ടെ, വാതിലിന് വിജാഗിരി പോലുമില്ലാത്ത മറ്റേതെല്ലാമോ ദരിദ്ര സൈറ്റുകളും. നിരപരാധികളാകാം ഇങ്ങനെ ഇരയാക്കപ്പെടുന്നത്. ഇതിൻ്റെ ഭീകരമായ പ്രത്യാഘാതം നാം ഓർക്കണം. അന്യരാജ്യങ്ങളിലെ ഏതെല്ലാമോ സൈറ്റുകൾ നാം ആക്രമിച്ചാൽ നമ്മുടെ രാജ്യത്തെ ഏത് സൈറ്റും ആക്രമിക്കാനുള്ള ധാർമ്മിക അവകാശം അവർക്കുമുണ്ടായിത്തീരില്ലേ? ഏതൊരു ഇന്ത്യക്കാരൻ്റെ അക്കൗണ്ടും നാളത്തെ പകപോക്കൽ യുദ്ധത്തിൽ ബലിയാടായിത്തീരില്ലേ? നാം ധർമ്മം പാലിച്ചാൽ ഹാക്കർമാർ തിരിച്ചും അത് ചെയ്യും എന്ന് ഞാൻ പറയില്ല. ഈ സെർവറിലേക്ക് തന്നെ ഒരു ദിവസം വരുന്നത് അനേകം അമ്പുകളാണ്. സുരക്ഷ ശക്തിപ്പെടുത്തുക മാത്രമാണ് ഇതിനെല്ലാം പോംവഴി. എന്നാൽ നേരിൻ്റെ പരിചയ കൂടി അത്യാവശ്യമാണ്. വിദേശ സൈറ്റുകളെ കണ്ണും പൂട്ടി ആക്രമിക്കുന്നവരെ നാം ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിച്ചുകൂടാ. നമ്മുടെ സൈറ്റുകൾ ശക്തിപ്പെടുത്തുന്നവരാണ് ശരിക്കുള്ള ധീരന്മാർ, അല്ലാതെ വിദേശ സൈറ്റുകളിൽ കൈത്തരിപ്പു തീർക്കുന്നവരല്ല.